ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുവാനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളവേ ചെവി കൊള്ളണമേ. കെരുവുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രൈമും ബെന്യാമീനും മനസ്സെയും കാണുക, നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരണമേ. ദൈവമേ, ഞങ്ങളെ അവസാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനെ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ, നീ നിന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും? നീ അവർക്ക് കണ്ണുനീരിന്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു, അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു. നീ ഞങ്ങളെ ഞങ്ങളുടെ ആൾക്കാർക്ക് വഴക്കാക്കി തീർത്തിരിക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞു പരിഹസിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ അവസാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനെ ദൈവം പ്രകാശിപ്പിക്കണമേ. നീ മിസ്രയേമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, വ്യാധികളെ നീക്കിക്കളഞ്ഞു. അതിനെ നട്ട് നീ അതിനെ തടമെടുത്തു. അത് വേരൂറ്റി ദേശത്ത് പടർന്നു. അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു. അതിന്റെ കൊമ്പുകൾ ദിവ്യ ദേവതാരുക്കൾ പോലെയുമായിരുന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരിക്കുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പരിപാലിക്കേണ്ട കോണം നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ത്? കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു, വയലിലെ മൃഗങ്ങളത് തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, തിരിഞ്ഞു വരണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയതിനെയും പാലിക്കണമേ. അതിനെ തീ വെച്ച് ചുറ്റുകളെയും വെട്ടിക്കളയും ചെയ്തിരിക്കുന്നു. നിന്റെ മുഖത്തിന്റെ ഫലസനത്താൽ അവർ നശിച്ചു പോകുന്നു. നിന്റെ കൈ നിന്റെ വലത്തുഭാഗത്തെ പുരുഷന്മാരുമേൽ നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ. എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ടു പിന്മാറുകയില്ല, ഞങ്ങളെ ജീവിപ്പിക്കണമേ. എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഞങ്ങളെ അവസാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനെ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ദൈവമേ, സ്നേഹിക്ക് യോഗ്യമാകുന്നു പാറയ്ക്കുമോ?
ദൈവമായ അർത്ഥാവിന്റെ തിരുനാമത്തിൽ വന്നവനെ പരിഗണിക്കുന്നു. ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാം ബുധനാഴ്ചയോടെ നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോട് ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. വളരെ ശ്രേഷ്ഠമായ തലത്തിൽ ഈ ശുശ്രൂഷയെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും ആരാധിക്കുകയും സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ആരോഗ്യത്തോടും ആയുസ്സോടും കൂടെ ദൈവമുമ്പാകെ ശാന്തമായി ഇരിക്കുവാനും ദൈവശബ്ദം കേൾപ്പാനും ഒക്കെയുള്ള വലിയ അവസരം സംഭവം ഒരുക്കി തന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനപ്പെടുകയും നല്ല ശ്രേഷ്ഠം നേതൃത്വം നൽകുകയും ചെയ്യുന്ന സംഘനാസനത്തിന് മസനാപ്പോലിത്ത് അദ്ദേഹം ഒരുപാട് തിരക്കിലാവുന്നുള്ള കാര്യം നമുക്കറിയാം. എങ്കിലും എനിക്ക് തോന്നുന്നു ചിലപ്പോഴ് അദ്ദേഹം ഇതിനകത്ത് പ്രവേശിക്കുന്ന എന്റെ വിചാരം എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് വളരെ സ്നേഹ ആദരവോടുകൂടി ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന മുദ്രാസനത്തിലെ എല്ലാ ആരാധകരായ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അരമനയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വന്നിയ സന്തോഷച്ചൻ, തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വന്നിയ വീരുവച്ചൻ എന്നീ വൈദികരെ സത്യമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ധന്യവാർത്ത സംബന്ധിക്കുന്ന മുദ്രാസനത്തിന്റെ മുദ്രാസനത്തിൽ പുറത്തുമുള്ള എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവകരങ്ങളിലെ സ്നേഹത്തോടെ ഉറക്കുകയും ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് മുദ്രാസന അരമനയിൽ അധികം ആളുകള് സംബന്ധിക്കാൻ തക്ക ഒന്നില്ല. കാരണം ലക്ഷമൊക്കെ ആയതുകൊണ്ട് അതാത് പള്ളികളിൽ എടുത്തത് പ്രധാനമൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാട്ടൊക്കെ പാടുന്നത് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. പൂജാട്ട ഗീതങ്ങളിലെ 155-ാമത്തെ ഗീതം, വളരെ സുപരിചിതമായ ഗീതം, ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. പൂജാട്ട ഗീതങ്ങളിലെ 155-ാമത്തെ ഗീതം, വളരെ സുപരിചിതമാണ്. മിൻ ദാനം ഞാൻ അനുഭവിച്ചു, മിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നമ്മളെ തമ്പുരാൻ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചാക്കി. ദൈവത്തിന്റെ കൃപകൾ അനത്യുതം നമ്മൾ അനുഭവിച്ചുകൊണ്ട് ഈ ജീവിതയാത്ര നമ്മൾ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത്. പലപ്പോഴും തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നന്ദിപൂർവമായ നമ്മുടെ ഒരു പ്രതികരണമാണ്. പക്ഷെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ ദൈവത്തിന് ലഭിച്ച തിരക്കിനിടയിൽ നമ്മൾ വിസ്മരിച്ചു പോകുന്ന ഒരു സംഗതിയാണ്. നല്ല മനസ്സോടുകൂടി തമ്പുരാന് നന്ദി പറയാൻ തക്കവണ്ണം നമ്മൾ ഇടയാവുന്നില്ലെന്നുള്ളത്. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, യേശു എനിക്ക് ചെയ്ത നന്മകളോ ഇപ്പോൾ നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല എന്ന് നമ്മളെ വീണ്ടും ഹൃദയത്തെ ഓർമ്മ കൊണ്ട് പ്രഹരം കൊണ്ടിരിക്കുന്ന ഈ ശ്രേഷ്ഠമായ ഗീതം ദൈവസന്ധി തീരുന്നു.
Thank you.
അതുപോലെ വേഗം തന്നെ ആ മീൻ തന്റെ സ്തുതികളാണ് ആകാശവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം ബ്രാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ദൈവമേ നീ പരിശുദ്ധനാവുന്നു ർത്താവേ ഞങ്ങളോട് കർണ ചെയ്യണമേ ദൈവമേ നിങ്ങൾക്ക് ഞങ്ങളുടെ പിതാവേ പറഞ്ഞ പറയുമേ നിനക്ക് സമാധാനം
ദുർഘടമായ കർത്തവ്യം
ദൈവമേ നീ എന്നോട് ചെയ്തിട്ടുള്ള സർവകൃപകൾക്ക് വേണ്ടി ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അയോഗ്യനെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും എനിക്ക് തരണമേ എന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു. നിന്റെ ജീവിത ഗുണവും നിന്റെ കർത്തൃത്വത്തിനും ഇഷ്ടമായിരിക്കുന്ന പ്രകാരം എന്നോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ല തിരുവിശ്വ പ്രകാരം എന്നെ നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ തിരുവിശ്വം നിവർത്തിക്കപ്പെടുമാറാകണമേ. കർത്താവായിരുന്ന ചെയ്യുക എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെ പോലെയും അങ്ങയുടെ തിരുമുമ്പാകെയും ഞാൻ പാപി എന്നേറ്റ് പറഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങൾ മോചനം നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നീ കരുണയുള്ള ദൈവമാവുന്നുവല്ലോ. ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെയും നിന്നോട് മനുഷ്യരോട് ചെയ്തിട്ടുള്ള സകല അകൃത്യങ്ങളും എന്നോട് മോചിക്കണമേ. നീ കാരുണ്യവാനാകൊണ്ട് എന്നോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ മോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളിച്ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളിച്ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കർത്തൃബോധത്വം പ്രകാരം എന്റെ പാപങ്ങൾ വാങ്ങിച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്ന് നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെളിപ്പാക്കണമേ. എന്ന് നല്ല അഭിപ്രായം ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ ഇപ്പോഴും എനിക്ക് നേരിവിരിക്കുന്നു. കർത്താവായ എന്നെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിതരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അവരുടെ അഗ്നി കെടാതെയും മുഴുവൻ ചാകാതെ ഇരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാർഗത്തിനും ഞങ്ങളെ എതിരാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ചെവി കൊണ്ട് കേട്ടിട്ടില്ല, മനുഷ്യ ഹൃദയത്തിൽ കയറിയിട്ടുമില്ല. ചുങ്കക്കാരെയും ദേശാസ്ത്രീകളെയും സ്വല്പനേരം കൊണ്ട് നീതി നിഷ്ഠരാക്കി തീർത്ത നിനക്ക് ആയിരം ആയിരങ്ങളായും പതിനായിരം പതിനായിരങ്ങളായും ഉള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിപ്പിക്കാൻ ഒരു പ്രയാസമില്ലല്ലോ. ആയതുകൊണ്ട് നിന്റെ ജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും വളരെ പരിശുദ്ധമ്മയുടെ പ്രാർത്ഥനയെ പ്രതിയും അയോഗ്യന എന്റെ മഹാപാപങ്ങൾക്കും എന്റെ കഠിന കുറ്റങ്ങൾക്കും പാപപരിഹാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവിതം വേണ്ടി ഉത്സാഹിക്കുന്നവരുമാകുന്നുവല്ലോ. കർത്താവായ യേശു മെസ്സിയ, നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധ ദൃഢവായിക്കും ഇപ്പോഴല്ലായ്പ്പോഴും സ്തുതിയും വന്ദന യോഗ്യമാകുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ പ്രിയത ദൈവത്തിന്റെ പേരിൽ നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഒരു ബുധനാഴ്ചയോട് നമുക്ക് വിവിധ സ്ഥലങ്ങൾ ഇരുന്നുകൊണ്ട് ഈ പ്രയത്നമായ സുഭൂഷയില് ഇപ്പം ശാന്തമായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം സംരംഭങ്ങൾ ആയുസ്സും ആരോഗ്യം തമ്മിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും സംബരാൻ ചൊരിഞ്ഞിരുന്ന വലിയ നിമിഷങ്ങളാണെന്നുള്ള തിരിച്ചറിവും ദൈവം ചൊരിഞ്ഞു വന്ന ആ വലിയ നിമിഷങ്ങളിൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണ ജീവിതം കിട്ടുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ സമയങ്ങളിലെ ഏറ്റവും മൂല്യമേറിയ നിമിഷങ്ങളാണെന്ന് മനസ്സിലാക്കി ഓരോ ഓർപ്പിക്കുന്നത് പോലെ സമയത്തെ തക്കതിൽ വണ്ണം നമ്മൾ ഉപയോഗിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടയാക്കി തീർക്കുകയും വീണ്ടും ആ ദൈവകൃപയില് ആശ്രയിക്കുകയും ചെയ്യാം. നമുക്കറിയാം ഇത് ടെലിഫോണിക് ഫയറാണ്, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ ദയവായിട്ട് ഈ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളെ നമുക്ക് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ശബ്ദങ്ങളും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് പല ആളുകൾ കേൾക്കുകയും ഒരുപക്ഷെ അത് പലർക്കും അത് വളർത്തുന്നവർക്ക് അത് അലവസരമാകുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രയാസത്തോടുകൂടി അറിയിക്കട്ടെ. അതുകൊണ്ട് വിനയത്തോട് ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ അത് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അസൗകര്യമില്ലാതെ നമുക്ക് ഈ ശുശ്രൂഷ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമുക്കറിയാൻ പാടില്ല എത്ര പേര് ഇവിടെ നിന്നൊക്കെ കയറുന്നു എന്നുള്ളത്. അതിനൊക്കെ വളരെ നല്ല രീതിയിൽ ജോലി സ്ഥലങ്ങളിൽ പോലും വളരെ ആത്മാർത്ഥമായിട്ട് ഇത് കേൾക്കുന്നതൊക്കെ കൊണ്ട് താല്പര്യം കാണിക്കുന്നുണ്ടെന്നുള്ളത് ഒരുപാട് സന്തോഷവും പ്രത്യേകമായിട്ടുള്ള ദൈവസ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. എങ്കിൽ അങ്ങനെ കേൾക്കുമ്പോഴും നിങ്ങളെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിത് അസൗകര്യം ഉണ്ടാവാത്ത വിധത്തിൽ ദയവായിട്ട് കൂടുതൽ ലിമിറ്റേഷൻ ഉണ്ട് ഈ ഫോൺ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ. അത് മനസ്സിലാക്കി വിനയത്തോട് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളത് മ്യൂട്ട് ചെയ്ത് ഈ ശുശ്രൂഷയിൽ ശ്രദ്ധിക്കണം. അതോടൊപ്പം നമ്മൾ ഈ പാട്ടൊക്കെ പാടുമ്പോൾ എല്ലാവരും ഒരുപോലെ പാട്ട് പാടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ കൂടി ഫോൺ ഉപയോഗിക്കുമ്പോൾ ഒരിടത്ത് ഉണ്ടാകുന്ന ആ ശബ്ദം ഏകീകരിച്ച് പോകാനായിട്ട് പ്രയാസമാണ്. കാരണം ഓരോരുത്തർ പാടുമ്പോഴും അത് പല ശബ്ദങ്ങളായിട്ടാണ് അത് ശ്രദ്ധിക്കുന്നവർക്ക് അത് കേൾക്കുന്നത്. ഒരുപക്ഷെ അത് അത് അലോസരമാണ് ഇത് കേൾക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അരമനയിൽ ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പാടട്ടെ, അല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും ഒരാൾ അത് പാടുന്നതായിരിക്കും അത് നല്ലത്. അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ പാട്ട് കേൾക്കുകയിൽ അത് പല സ്ഥലങ്ങളിലായിട്ട് പുണങ്ങുന്നതായിട്ട് അവസാനിക്കുന്നതായിട്ടൊക്കെ അത് പോകുമ്പോൾ നമ്മുടെ ഈ വാഴയിലൊക്കെ വാഴച്ചെടിയിൽ കാറ്റൊക്കെ അടിക്കുന്ന പോലുള്ളതായിട്ട് തോന്നുകയും. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ശ്രമിക്കണം അങ്ങനെ പറയുന്നതിൽ നല്ല രീതിയിൽ അത് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമുക്കറിയാം ഇന്ന് കഴിഞ്ഞ അഭിയുന്ന തിരുമനസ്സുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ സഭയിലെ വിശ്വാസികളൊക്കെ ഏറ്റവും താല്പര്യത്തോടുകൂടി എട്ട് നോമ്പ് ആചരിക്കുന്ന ദിവസമാണ്. നാളെയാണ് എട്ടാം തീയതി. ഇന്ന് പല പള്ളികളിലും നാളെ രാവിലെ വിശുദ്ധ കുർബാന ചൊല്ലാൻ അസൗകര്യം ഉള്ളതുകൊണ്ട് ഇന്ന് വൈകിട്ട് തന്നെ തിരുനാളാകട്ട് ആഘോഷിക്കുകയും പള്ളികളിലൊക്കെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് വളരെ നല്ല സന്തോഷമുള്ള കാര്യമാണ്. സഭയിലെ വിശ്വാസികളൊക്കെയും വളരെ താല്പര്യത്തോടുകൂടി മാതാവിന്റെ മധ്യസ്ഥതയിൽ നമ്മൾ ഈ ദിനങ്ങളിൽ കടന്നു വരുന്നു എന്നുള്ളത്. എങ്കിലും നമ്മൾ തിരുമേനി ഓർപ്പിച്ചത് തന്നെ വീണ്ടും ഓർപ്പിക്കുന്നത് നമ്മൾ ഈ നോമ്പുകളൊക്കെ മാതാവിന്റെ നാമധേയത്തിലാണ് നമ്മൾ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതെങ്കിൽ തന്നെയും അത് ദൈവമുമ്പാകെയുള്ള ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയും ആ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആയിത്തീരുമ്പോഴ് മാതാവ് ഒരു മുഖാന്തരം മാത്രമേ ഉള്ളൂ. മാതാവിന്റെ ഓർമ്മയിൽ മാതാവിനോട് ചേർന്ന് ഏറ്റവും കൂടുതലും നോമ്പ് അനുഷ്ഠിച്ച് വിശുദ്ധിയിൽ ജീവിച്ച ആ മാതാവിനോട് ചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണമാണ് നമ്മൾ ഈ നോമ്പ് നോൽക്കുന്നത്. അത് മാതാവിനെ പ്രീതിപ്പെടുത്തുവാനോ മാതാവിന്റെ കൃപകളോ ലഭിക്കാനല്ല. മാതാവ് എന്ന് പറയുന്നത് നമ്മളെ ദൈവമുമ്പാകെ നമ്മളെ ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം ഒരുക്കുന്ന ജീവിതയാത്രയിലെ ഒരു വഴിവക്കിലെ വഴികാട്ടിയാണ്. ആ ഒരു മാത അനുകരിച്ചുകൊണ്ട് അനുഷ്ഠാനം ചെയ്തുകൊണ്ട് ദൈവമുഖം ദർശിക്കത്തക്കവണ്ണം ദൈവസന്നിധിയിലേക്കുള്ള ഒരു പ്രയാണമാണെന്നുള്ള ഒരു ഓർമ്മയോടുകൂടി നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്ന നല്ലതാണ്. അഭിയുന്ന തിരുമനസ്സുകൊണ്ട് ഈ നോമ്പിന്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച ഓർപ്പിക്കുകയുണ്ടായി. എനിക്കും അതോട് ചേർത്ത് പറയാനുള്ളത് ഈ എട്ട് നോമ്പ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ ആഘോഷിക്കുന്നത് നല്ലത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാതാവിന്റെ വാങ്ങിയിട്ട് വരുന്നാളായ 15 ദിവസത്തെ അതിലും പ്രാധാന്യമേറിയ നോമ്പ് വിസ്മരിച്ചുകൊണ്ട് എട്ട് നോമ്പ് നോക്കുന്നത് ഒരുപക്ഷെ എത്രമാത്രം ശരിയാണ് അനുകരണീയമാണെന്നുള്ള എനിക്ക് സംശയമുണ്ട്. അതൊരു നല്ലൊരു ജാതിയിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാതാവിന്റെ നോമ്പിന് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് 15 ദിവസം. അത് ഞാൻ പറയാനായിട്ട് കാരണം ഒരു ഭവനത്തിൽ ഇങ്ങനെ പോയ അവസരത്തിൽ 15 നോമ്പിന്റെ മധ്യത്തിൽ ആ വീട്ടിൽ സന്ദർശിച്ചപ്പോൾ നമ്മൾ വളരെ സുഭിക്ഷമായ ഇറച്ചി മീനൊക്കെ കൂട്ടി ഭക്ഷണം വിളമ്പുന്നത് കണ്ടപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. അവരറിഞ്ഞിട്ട് പോലും 15 നോമ്പാണ്. എന്നാൽ അതേ ഭവനത്തിൽ 8 നോമ്പുമാണ് അനുബന്ധിച്ച് പോയപ്പോൾ വളരെ കാര്യമായിട്ട് 8 നോമ്പ് നോക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഒരു ആത്മീയ ജീവിതത്തിന്റെ ഒരു സുതാര്യമായ ഒരു അന്വേഷണമല്ല. ശരിക്കും
മാതാവിന്റെ 15 രൂപമാണ് പ്രാധാന്യം. അത് നോക്കുന്നവർക്ക് മാത്രമേ എട്ട് നോക്ക് നോക്കാൻ അവകാശമുള്ളൂ വാസ്തവത്തിൽ. കാരണം ശ്രേഷ്ഠമായതിനെ നടന്നുകൊണ്ട് അല്പം താഴെയുള്ളവർ അനുസരിച്ചിട്ടില്ലായിരിക്കും. നമ്മളെപ്പോഴും ഉയർന്നതിനെ ഔന്നിത്യമുള്ളതിന് പിന്നാലെ പോയി മറ്റുള്ളതുകൂടെ ചേർത്ത് കൊണ്ടുപോകുമ്പോഴാണ് അനുഗ്രഹം പൂർണ്ണമായി തീരുന്നത്. സന്ദർഭോചിതമായിട്ട് ഞാൻ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. മാതാവിന്റെ വാങ്ങിക്കുന്ന തന്നെയാണ് ഏറ്റവും മഹത്വമുള്ളത്. പിന്നെ താല്പര്യമുള്ളത് നോക്കുകയും മാതാവിന്റെ ഒരു 8 ദിവസം നോമ്പൊക്കെ നോക്കി കൂടുതൽ പ്രാർത്ഥിക്കേണ്ട കോൺ നമ്മൾ ദിനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല. അത് ഏറ്റവും നല്ലത് തന്നെയാണ്. മാതാവിന്റെ മധ്യസ്ഥത എല്ലാവർക്കും കാവലാകട്ടെ കോട്ടയാകട്ടെ, എപ്പോഴും മാതാവിന്റെ മധ്യസ്ഥത കഥം പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയൊക്കെ ശരിക്കും ഒരു കണ്ണുനീരിന്റെ പ്രതീകമാണ്. അമ്മയുടെ ജീവിതം തന്നെ ആ കണ്ണുനീരാണ് ആ അമ്മയിൽ പുറപ്പെടുന്ന ഏറ്റവും സുരഭലമായ സോപാന പുഷ്പങ്ങളായിട്ടും ഏറ്റവും സുഗന്ധമായിട്ടും ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ അലയടിക്കുന്നത്. അത് അന്വേഷിക്കുന്ന നമുക്കൊക്കെയും അതിലൊരു പ്രാഗം കണ്ടെത്തുവാൻ തക്കണം. ദൈവത്തിൽ ഇത് വാങ്ങിച്ചു തരുവാൻ തക്കവണ്ണം മാതാവിന്റെ ഈ ഓർമ്മ ഏറ്റവും ശ്രേഷ്ഠമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും സമയത്ത് ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ ഉത്തമ സുഹൃത്തായ ബഹുമാനപ്പെട്ട മാസിസ് ജോണച്ചൻ എന്ന് പറയുന്ന വിരുവച്ചനാണ്. അതിന്റെ സ്വദേശം പത്തനംതിട്ടയിൽ തട്ട എന്ന് പറഞ്ഞ് നമുക്കറിയാം കുമ്പോളിന്റെ സമീപത്തുള്ള സ്ഥലമാണ്. തട്ട പള്ളിയിലെ മെമ്പറാണ് അച്ഛൻ. ഇപ്പോഴദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തന്നെ കുമ്പോൾ മദ്രാസനത്തിലെ ഊന്നുകൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പനക്കൽ പള്ളി മാർബറസവുമാർബറസവുമായിട്ട് ദേവാലയമാണ്. ആ ദേവാലയത്തിലാണ് ബഹുമാനപ്പെട്ട അച്ഛൻ സുപ്രൂഷിക്കുന്നത്. അച്ഛൻ വിവിധ സ്ഥലങ്ങളിൽ ഭദ്രാസനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സുബോൺ ഭദ്രാസനത്തിലെ സെന്റ് ജോസഫ് ഗോസ്പൽ ടീം എന്ന് പറയുന്ന ഒരു സുവിശേഷ വൈദികരുടെ ഒരു സുവിശേഷ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ ഒരു പ്രധാന ചുമതലക്കാരനായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സഭയിലെ സംഗീത മേഖലയിലുള്ള ശ്രുതി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ സുബോൺ ഭദ്രാസനത്തെ പ്രതികരിച്ചിട്ടുള്ള കോർഡിനേറ്ററായിട്ടും വിവിധ വഴികളിലൊക്കെ പോവുകയും ആരാധന ഗീതങ്ങൾ പഠിപ്പിക്കുവാനൊക്കെ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു അച്ഛന്. അങ്ങനെ സഭയുടെ വിവിധ തലങ്ങളിൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന വൈദികനാണ് പ്രിയപ്പെട്ട വീരുവച്ചൻ. അച്ഛൻ മുൻ വർഷങ്ങളിലും ഈ അമേരിക്ക സന്ദർശിച്ച അവസരങ്ങളിലൊക്കെയും നമ്മുടെ കുസുകൃഷിയിൽ സംബന്ധിക്കുകയും ശ്രേഷ്ഠമായ ചിലയുടെ പകരം നമ്മളെ തന്നെയാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് അച്ഛൻ ഇവിടെ എത്തിച്ചേർന്നത്. കഴിഞ്ഞ ദിവസം അച്ഛനോട് ഈ സുഖങ്ങളെ സംബന്ധിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ അപേക്ഷിച്ചത് ഒരു വഴിയും കൂടാതെ വളരെ ആത്മാർത്ഥമായിട്ട് അച്ഛനെ ഈ സുഖങ്ങളെ സംബന്ധിക്കുകയും ഇന്ന് തിരുവചനം ധ്യാനിക്കാൻ തക്കവണ്ണം അച്ഛൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടമായിട്ട് പേരിൽ പ്രിയപ്പെട്ട
ഈ സമയത്ത് സുവിശേഷ ഗീതങ്ങളിലെ 120-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതിനുശേഷം ബഹുമാനപ്പെട്ട ബിനു ജോണച്ചൻ ഇന്നത്തെ തിരുവചന സന്ദേശം നൽകുന്നതാണ്. എല്ലാവർക്കും പരിചിതമായിരിക്കുന്ന ഒരു ഗീതമാണ് എല്ലാം അങ്ങേ മഹത്വത്തിനായി. ഈ ദിവസത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ദൈവ തിരുനാമ മഹത്വത്തിനായി തീരുവാൻ സംഗതിയാകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാനും ആത്മാവിന്റെ ശക്തിയോടെ ജീവിപ്പാനും എല്ലാം ദൈവനാമ മഹത്വത്തിനായും തീരണമേ എന്ന് ഉദ്ബോധിപ്പിക്കുന്നതായ ഈ ഗീതം ചേർന്ന് ദൈവസന്നിധിയിൽ ഈ സമയത്ത് നമുക്ക് സമർപ്പിക്കാം.
എല്ലാമങ്ങേ മഹത്വത്തിനായി എല്ലാമങ്ങേ പുകഴ്ത്തുമായി തീർനേടേണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ തീർനേടേണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ എല്ലാമങ്ങേ മഹത്വത്തിനായി സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നിൽ നീ സ്വഭാവം പകരണമേ ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ
ദൈവത്തിന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ നാഗേശച്ചൻ, സന്തോഷച്ചൻ, ഈ മദ്രാസത്തെ നയിക്കുന്ന ആക്ഷപണ്യ തിരുമനസ് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ദൈവതിരുനാമത്തിന് ഏവർക്കും സ്നേഹവന്ദനം. സച്ചിത്ര സാഫിയുടെ മക്കളൊക്കെയും ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ കൂടുതലായിട്ട് അടുത്തു വരുന്നതായ ദിവസങ്ങളാകുന്നുവല്ലോ. രാജശേഖൻ ഓർപ്പിച്ചതുപോലെ ശ്രീ ദൈവമാതാവിന്റെ പ്രാധാന്യം സഫിയിൽ പ്രഥമമായ ഒന്നാണ്. എന്നാൽ അതിന്റെ അർഹിക്കുന്ന വിധത്തിൽ നാം അത് ഉൾക്കൊള്ളുവാനും അതിനെ കാണുവാനും ഒക്കെ നമുക്ക് സാധ്യമായിട്ട് തീരേണ്ടത് ഏറ്റവും ആവശ്യമായ ഒന്ന് തന്നെയാണ്. ഈ വിശുദ്ധ ദിവസത്തിലും ഞാൻ വിശുദ്ധേവമാതാവിനെ പറ്റിയ അല്പം ചിന്തിക്കുവാൻ തക്കോളമാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ ദിവസമൊക്കെ നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം ഒരുങ്ങുകയും ധ്യാനിക്കുകയും വിശുദ്ദേവമാതാവിന്റെ മധ്യസ്ഥതയിൽ അടുത്തു വരുവാൻ തക്കവണ്ണം ഒക്കെ മാറ്റിവെച്ചിരിക്കുന്ന പ്രത്യേക ദിവസങ്ങളാണ്. മറിയാമിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ വിവിധ സഭകളിലും വിവിധ തരത്തിലാണ്. ആധുനിക സഭയിൽ അവികലമാണെങ്കിൽ പുരാതന സഭകളിലൊക്കെയും പ്രധാന വലിയ സ്ഥാനം തന്നെയാണ് വിശുദ്ധ ദേവമാതാവിന് ഉള്ളത്. വിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്നു ദേവാലയങ്ങളൊക്കെ സ്ഥാപിച്ചു എന്ന് നാം കാണുമ്പോഴും ആ സ്ഥാപിക്കപ്പെട്ട ദേവാലയങ്ങളൊക്കെയും വിശുദ്ധ ദേവമാതാവിന്റെ പേരിലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുന്നത്. പക്ഷെ ദേവമാതാവിന് സഭയിൽ പ്രഥമമായ സ്ഥാനം തന്നെയാണ് വിശുദ്ധ ഗണങ്ങളിൽ ഉള്ളത് എന്ന് നമുക്ക് നിശ്ചയമായിട്ടും അറിയാം. ഖതാബിന്റെയും യോഹന്നാൻ സ്നാപകന്റെയും ജനന പെരുന്നാൾ ഒഴിച്ച് മറ്റൊരു ജനന പെരുന്നാളുകളൊന്നും സഭ ആചരിക്കുന്നില്ല എന്ന് നാം പറയുമ്പോഴും ദേവമാതാവിന്റെ ജനനം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഒന്നായിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ സാക്ഷിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ആദ്യയിൽ ഏതിലുള്ളതായ ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ ഒരു പൂർത്തീകരണമാണ് വിശുദ്ധ ദൈവമാതാവിന്റെ ജനനം. പാപത്തിൽ വീണ് നാശമായിരിക്കുന്ന മനുഷ്യനെ അതിൽ നിന്ന് വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിക്കായി തമ്പുരാൻ അന്ന് വാഗ്ദാനം ചെയ്തു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ആ സർപ്പത്തിന്റെ തല തകർക്കുവാനായിട്ടുള്ള സന്തതിയെ ഉത്പാദിപ്പിക്കുവാൻ തക്കവണ്ണം ഉണ്ടായതായ ആ സ്ത്രീയാണ് ഈ വിശുദ്ധ മറിയം. കാലാകാലങ്ങളിലൂടെ ആ വാഗ്ദാനം ദൈവം അരക്കി ചുറപ്പിക്കുന്നതായി നാം കാണുന്നുണ്ട്. പ്രവാചകന്മാരിലൂടെ അത് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു, അല്ല പ്രവാചകന്മാർ അതിനെപ്പറ്റി ഉദ്ബോധിപ്പിച്ചു. പ്രധാനമായ ഇശയ്യാപ്രവാചകൻ പറയുന്നുണ്ട്, കന്യക ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കും. ആ കന്യകയായിരുന്നു ഈ വിശുദ്ധ മറിയം. ആ മറിയമ്മിന്റെ ജനനത്തിലും പ്രാധാന്യമുണ്ട് എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, യുയാക്കീം ഹന്ന എന്ന ദൈവഭക്തരായ ദമ്പതികളുടെ ഒരു മകളായിട്ടാണ് ഈ കന്യക മറിയം ജനിക്കുന്നത്. യുയാക്കീം ഹന്ന ദമ്പതികളെ പറ്റി പറയുമ്പോൾ ഇതിന്റെ വേദപുസ്തകത്തിൽ നാം കാണാറുള്ള സഖറിയ പുരോഹിതരും എലിസബത്തും പോലെ, യോഹന്നാൻ സ്നാപകന്റെ മാതാപിതാക്കളായ സഖറിയ പുരോഹിതനും എലിസബത്തും, അതുപോലെ സമൂഹ പ്രവാചകന്റെ മാതാപിതാക്കളായ അൽത്താന ഹന്ന, ഇവരെ പോലെ ദൈവസന്നിധിയിൽ വളരെ കൂറും ഭക്തിയും ആദരവും ഉള്ളവരായ ഒരു മാതാ ദമ്പതികളായിരുന്നു യുയാക്കീം ഹന്ന ദമ്പതികൾ. ഇവർക്കും ഈ പ്രസ്തുത പറഞ്ഞ ദമ്പതികളെ പോലെ ഉള്ളൊരു വലിയ വേദനയുണ്ടായിരുന്നു. മക്കൾ ഉണ്ടായാത്ത ഒരു സാഹചര്യം ഒരു ജീവിതത്തിൽ വളരെ പ്രയാസമുളവാക്കിയതായ ഒന്നായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഒരു പ്രാർത്ഥനയിൽ ദൈവത്തിന് മുമ്പാകെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായും അവര് നേരത്തെ പറയുന്നു, ഞങ്ങൾക്ക് ഒരു മക്കൾ പൈതലിനെ തരുന്നത് ഞങ്ങൾ ലോകത്തിന്റെ അപമാനത്തെ ദൂരീകരിക്കേണ്ട കോണം ഞങ്ങൾക്ക് ഒരു മക്കളെ നൽകണം, ഒരു കുഞ്ഞിനെ എനിക്ക് നൽകണം, ഞങ്ങൾക്ക് നൽകണം, ദൈവത്തിനായി സമർപ്പിച്ചുകൊള്ളാം എന്ന വാഗ്ദാനം ചെയ്തുകൊണ്ട് ദൈവത്തിന് മുമ്പാകെ നേരത്തെ സമർപ്പിക്കുന്നതായ മാതാപിതാക്കളാണ്. അവർക്ക് ലഭിക്കുന്ന ഒരു പൈതലാണ് ഈ മറിയം എന്ന് ചക്രധാരന്മാർ പറയുന്നത്. സാധാരണ പ്രാർത്ഥനയുടെ ഫലമായി ലഭിക്കുന്ന മക്കളൊക്കെയും ആൺമക്കളാണ്. നമ്മള് പരിശോധിച്ചാൽ അറിയാം, സമൂഹ പ്രവാചകനെ പറ്റിയാണെങ്കിലും, അതായത് അല്ലെങ്കിൽ സക്കറിയ എലിസബത്തിന്റെ മക്കള് മകനായി പ്രാർത്ഥനയിൽ ലഭിച്ച യോഹന്നാൻ സ്നാപകനെ പറ്റിയായാലും ശിംശോനെ പറ്റിയൊക്കെ ആണെങ്കിൽ, അങ്ങനെ പല ആളുകൾ നമുക്ക് എടുത്തു പറയാനും വേദവസ്തു നമുക്ക് സാധിക്കുന്നത്, അവരൊക്കെയും പ്രാർത്ഥനയുടെ ഫലങ്ങളായി ലഭിക്കുന്നതൊക്കെയും ആൺ കുഞ്ഞുങ്ങളെ അധികം തമ്പുരാൻ കൊടുക്കുന്നത്. എന്നാൽ ഇവർക്ക് ഒരു പെൺകുഞ്ഞിനെയാണ് തമ്പുരാൻ കൊടുക്കുന്നത്. പക്ഷേ അവരുടെ അവരുടെ പ്രാർത്ഥന നേർച്ചയുടെ ഫലമായിട്ട് നേർച്ച പൂർത്തീകരിക്കാൻ തക്കോണം ആ കുഞ്ഞെ വൈദലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം, ദേവാലയത്തിന് സമർപ്പിക്കാം എന്നുള്ള അവരുടെ നേർച്ച പൂർത്തീകരിക്കുവാൻ തക്കോണം യെരുശലേം ദേവാലയത്തിൽ സഖറിയ പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടു ചെന്ന് ആക്കുകയാണ്. അവരാണ് വിശുദ്ധ ദേവമാതാവിന്റെ വളർച്ചയും ജനനവും വളർച്ചയും ദൈവികമായ ദർശന അനുഭവങ്ങളും ഒക്കെയും ലഭിക്കുന്നത് എന്ന് നമ്മൾ പിന്നീട് നമ്മൾ കാണുന്നു. ഇങ്ങനെയുള്ളവരെയും ഈ വിശുദ്ധ ദൈവമാതാവിന്റെ ഈ പെരുന്നാളും ഈ മധ്യസ്ഥതയും ഒക്കെ നാം ആചരിക്കുമ്പോൾ ഇത് ദൈവമാതാവിനെ എത്രമാത്രം തമ്പുരാൻ ഉൾക്കൊണ്ടിരുന്നു എന്ന് നാം ഒന്ന് ശ്രദ്ധിക്കുക ഏറ്റവും ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ വിശുദ്ധ ദിവസങ്ങളിലൊക്കെ നാം വായിച്ചു കേൾക്കുന്നതായ വേദഭാഗങ്ങൾ ഒന്ന് ശുദ്ധമുള്ള മത്തായ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 46 മുതൽ 50 വരെയുള്ള ഭാഗങ്ങളും അതോട് ചേർന്ന് തന്നെ ശുദ്ധമുള്ള യോഹനാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുമാണ്. അത് ചേർത്തിണക്കിക്കൊണ്ട് ദൈവമാതാവിനെ പറ്റി, കർത്താവിന്റെ അമ്മയെപ്പറ്റി, കർത്താവിന്റെ ചില പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗം ആണ് അവിടെ നമ്മൾ വായിക്കുന്നത്. വിശുദ്ധേവൻകീലിയുടെ ഭാഗത്ത് വായിക്കുന്നത് ശുദ്ധമായ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 50 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ്, യേശുദമ്പുരാൻ പുരുഷാരത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചും പുറത്തുനിന്നു. ഒരുത്തൻ അവനോട് നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ എന്റെ അമ്മയാര് എന്റെ സഹോദരന്മാരാര് എന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും എന്ന് പറഞ്ഞു. പിന്നെ പറയുകയാണ്, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാകുന്നു എന്റെ സഹോദരൻ എന്റെ സഹോദരിയും എന്റെ അമ്മയും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, പ്രഥമദൃഷ്ടിയ നമ്മൾ ഈ വാക്യം നാം കേൾക്കുമ്പോൾ ദൈവമാതാ കർത്താവിന്റെ അമ്മയെ അവഗണിക്കുന്നു എന്നുള്ളൊരു ചിന്ത ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം. കർത്താവ് തന്റെ മാതാവിന് കൊടുക്കുന്ന സ്ഥാനം എന്ത് എന്ന് അവൾ ഉൾക്കൊള്ളുവാനൊക്കെ നമുക്ക് സാധ്യമായിട്ട് തീരണം. അതിലൂടെ നാമും ആ ഒരു സ്ഥാനത്തിലേക്ക് കടന്നു കൊണ്ടുവരത്തക്കോണം അർഹത നേടാൻ സാധിക്കും എന്ന് കർത്താവ് നൽകുന്നതായ ഒരു സന്ദേശം അതിലൂടെ നമുക്ക് കാണുന്നതൊക്കെ സാധിക്കും. കർത്താവിന്റെ പഠനങ്ങളെല്ലാം ഉപമകളിലൂടെയും മറ്റൊന്നിനോട് ചേർത്ത് നിർത്തിക്കൊള്ളുവാണ് കർത്താവ് എപ്പോഴും പഠിപ്പിക്കുന്നത് നമുക്കറിയാം. ഇവിടെ മാതാവിനെയും സഹോദരന്മാരെയും ഉൾക്കൊള്ളുന്നവനായ തമ്പുരാൻ അവരെ അവിടെ തന്നെ നിർത്തിക്കൊണ്ടു തന്നെ പറയുകയാണ്, എന്റെ സഹോദരന്മാര് എന്റെ മാതാവാര്, ശിഷ്യരെ ചൂണ്ടി പറയുന്നു ഇവരും എന്റെ സഹോദരനും മാതാവുമാണ്. പിന്നീട് പറയുന്നു, സ്വർഗസ്ഥനായ എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനാരെ അവനൊക്കെയും എന്റെ അപ്പനും എന്റെ അമ്മയും എന്റെ സഹോദരനുമാണ്. പ്രിയമുള്ളവരെ, മാതാവിന് കർത്താവ് നൽകുന്ന സ്ഥാനം എന്താണ്? സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ തന്നെ തന്നെ വിട്ടുകൊടുത്തതിൽ മാതാവിനേക്കാൾ വലിയതായിട്ട് വേറൊരു സ്ത്രീയുമില്ല പുരുഷനുമില്ല. ഞങ്ങൾ ഓർപ്പിച്ചുവല്ലോ, ദേവാലയത്തിൽ പ്രാർത്ഥനയുമായി മാത്രം, ദൈവികമായ അനുഭവങ്ങളിലൂടെ മാത്രം ദേവാലയത്തിൽ പെൺകുട്ടികൾ വളർന്നു വരുന്നത് സാധാരണമല്ല എങ്കിൽ പോലും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന കുട്ടി സക്കറിയായ പുരോഹിതന്റെ ആ ചിട്ടയിൽ വളർന്നു വരുമ്പോൾ പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ, ധ്യാനത്തിൽ, ദൈവികമായ അനുഭവങ്ങളിൽ വളർന്നു വരുമ്പോൾ ദൈവത്തിന് വേണ്ടി തന്നെത്താൻ ഒരുക്കുന്നതായ ഒരു അനുഭവത്തിലൂടെ വളർന്നു വരുന്നതായ സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് കന്യക മറിയാമിന് ആ ദർശനം ലഭിക്കുന്നത്. ഒരു ബൈബൽ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നത് നമുക്കറിയാം. തനിക്ക് വരാനാവുന്നതായ ദോഷത്തുകളെയൊക്കെ അവൾ അവഗണിച്ചുകൊണ്ട് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി ദൈവത്തിന് മുമ്പാകെ തന്നെ തന്നെ സമർപ്പിക്കുക. പൂർണ്ണമായി തനിക്ക് വരാനാവുന്ന ഭവിഷ്യത്തുകളോ വരുംപരാജികളോ ഒന്നും ചിന്തിക്കാതെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുക. ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ തിരിഹിതം പോലെ ഇവിടെയാണ് ദൈവത്തിന് മുമ്പുള്ളതായ സമർപ്പണത്തിൽ ദൈവമാതാവിന്റെ സ്ഥാനം അവിടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുപോലെ തന്നെയാണ് ശിഷ്യന്മാരെ നോട്ടുകൾ പറയുകയാണ്, ഇവരും എന്റെ സഹോദരന്മാരാണ്, ഇവരും എന്റെ മാതാവാണ്. കാരണം എന്താ? ഇവരും അത് തന്നെ ചിന്തിക്കുന്നത്. എന്താണ് അവരായിരുന്നതായ അനുഭവങ്ങൾ, പല വിധത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാവുന്ന പലരെയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി മനുഷ്യരെ പിടിക്കുവാൻ ദൈവരാജ്യത്തിന് വേണ്ടി ഈ ഉള്ളതായ ഏജൻസികളായി വന്നിരിക്കുകയാണ്. എന്താ അവരും അപ്പോൾ കടന്നു വന്നിരിക്കുന്നത് ആ ഒരു അനുഭവത്തിലേക്കാ, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതായ അനുഭവം. ദൈവ ഇഷ്ടത്തിന് വേണ്ടി തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നതായ അനുഭവം അവരൊക്കെയും ആയിത്തീരുന്ന ഏതനുഭവത്തിലേക്കാണെന്നാണ് കർത്താവ് പറയുന്നത്. എന്റെ സഹോദര പദവിയിലേക്ക്, എന്റെ കുടുംബ ബന്ധങ്ങളിലേക്ക് അവരെ ഞാൻ ചേർത്ത് വയ്ക്കുന്നു എന്ന് കർത്താവ് വളരെ വ്യക്തമാക്കി തരുന്നതായ ഒരു അനുഭവം. ആ ഒരനുഭവത്തിലേക്ക് വളരുവാനാണ് നമ്മയും സമ്പ്രദായം ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തെ മുറുകെ പിടിക്കുവാൻ, ദൈവിക ബന്ധങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവിക ആ കുടുംബ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിട്ട് തീരട്ടെ. ചേർന്ന് വരുന്നതായ ഭാഗത്ത് നാം കാണുന്നു യേശു തമ്പുരാനെ തന്റെ മാതാവിനെ എത്ര വിധത്തിൽ ഏത് വിധത്തിൽ ചേർത്ത് കൊണ്ടു എന്നുള്ളത് അതിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. മാതാവിന് പ്രാധാന്യം നിഷേധിക്കുന്നവർക്ക് തമ്പുരാൻ മാതാവിന് എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് കാണിക്കുവാൻ തക്കവണ്ണം ആ ഭാഗം വളരെ വ്യക്തമാക്കി തരുന്ന ഒരു ഭാഗമാണ്. അത് മറ്റൊന്നും അല്ല, ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും കയ്യോപ്പാവിന്റെ ഭാര്യ മറിയാമും മറ്റുള്ളക്കാരും മറിയാമും നിന്നിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. കർത്താവ് പ്രിയരെ, യേശു തമ്പുരാൻ ഈ ലോകത്തിൽ ഒന്നിനെപ്പറ്റിയും വ്യാകുലപ്പെടുന്നതായിട്ട് നമ്മൾ എങ്ങും കാണുന്നില്ല. താൻ കുരിശു വെച്ചുകൊണ്ട് പോകുന്ന സമയത്തും തന്നെ നോക്കി കരയുന്നതായ ആളുകളെ, സ്ത്രീകളെ ഒക്കെ നോക്കി പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുകയും, എന്നെ ചൊല്ലി വ്യാകുലപ്പെടേണ്ടതായ ആവശ്യമില്ല. യാതൊരു വ്യാകുലവുമില്ലാതെ ആകുലതയും ഇല്ലാതെ പോകുന്ന തമ്പുരാൻ ഒരു നിമിഷം വ്യാകുലപ്പെടുകയാണ്. കുരിശിനരികെ തന്റെ മാതാവ് നിൽക്കുന്നത് കണ്ടപ്പോൾ തമ്പുരാന്റെ ചങ്ക് പിടയുകയാണ്. മാതാവിന്റെ വ്യാകുലം തമ്പുരാനെ വളരെയേറെ വേദനിപ്പിക്കുക. കർത്താവ് ചിന്തിക്കുകയാണ്, ഒരു കാരണവശാലും ഇവൾ അനാഥയായി പോകാൻ പാടില്ല, ഇവൾ ആരുമില്ലാതെ ചിന്തിക്കപ്പെടുവാനായിട്ട് ഇടയായി ചെയ്യുവാൻ പാടില്ല. അതുകൊണ്ട് തമ്പുരാൻ തിരഞ്ഞെടുത്ത മാർഗം മറ്റാണ് താൻ ചേർത്ത് തിരിച്ചിരുന്നതിൽ ഏറ്റവും സ്നേഹിതനായ, ഏറ്റവും സ്നേഹിക്കാൻ അറിയാവുന്ന, നമുക്കറിയാം സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന യോഹന്നാൻ സ്നേഹിതനായി വിളിക്കുന്നത്. സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ആഴം എത്രമാത്രം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ യോഹന്നാൻ സ്നേഹിതന്റെ ലേഖനങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ സ്നേഹത്തിന്റെ പരാമർശങ്ങൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അറിയുവാൻ സാധിക്കും. ഏറ്റവും അധികം സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുന്ന യോഹന്നാനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അമ്മയോട് പറയുകയാണ്, അമ്മേ ഇതാ നിന്റെ മകൻ, നീ അവനോടൊത്ത് ജീവിച്ചോണം, നിനക്ക് ഒരു കുറവ് ഉണ്ടാകാൻ പാടില്ല, അമ്മ സംരക്ഷിക്കപ്പെടണം എന്ന് യോഹന്നാനെ വിളിച്ചു പറയാണ്. നിന്റെ സ്വന്തം അമ്മയായി ഇവളെ കരുതിക്കോണം, ഒരു കുറവ് ഉണ്ടാകാൻ പാടില്ല. പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാൻ നല്ല മാതാപിതാക്കളോട് കാണിച്ച, തമ്പുരാൻ നമ്മുടെ മാതാപിതാക്കളോട് കാണിക്കേണ്ട നല്ല മാതൃകയാണ് കാണിച്ചു തരുന്നത്. ചേർത്ത് നിർത്തുവാൻ, ഉൾക്കൊള്ളുവാൻ, കരുതുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്ന ഒന്നതാണ്. നാട്ടിലൊക്കെ ആളുന്നെങ്കിൽ വൃദ്ധസദനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ നിറവേറ്റുവാൻ തക്കവണ്ണം ഒഴിച്ചു നിർത്താൻ പറ്റുന്ന ഒന്നാണ് മാതാപിതാക്കൾ. നമുക്ക് ആവശ്യമായിട്ടുള്ളതിന് വേണ്ടി തന്നെത്താൻ തിരിച്ച് വളർത്തി നമ്മെ വലുതാക്കിയപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ത്യജിക്കുവാനായിട്ട് പ്രഥമമായിട്ടുള്ളത് അതാണ്. പ്രിയമുള്ളവരെ, തന്നെ മാതാവിനെ പറ്റിയുള്ള വ്യാകുലതയായിരുന്നു അവരുടെ കർത്താവ് അതിന് അവർക്കൊരു കുറവ് ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ച് ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം അതിനുള്ളതായ ക്രമീകരണം കർത്താവിന്റെ കുരിശിന്റെ അനുഭവത്തിലും ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും അധികം നാം മാനിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായ ഒരു വലിയ കാര്യമാണ്. കർത്താവ് മാതാവിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, ഉൾക്കൊള്ളിച്ചിരുന്നു, അവളുടെ ജലത്വം, അവളുടെ മരണം പോലും ഏറ്റവും അനുഗ്രഹകരമാക്കി തീർത്തു എന്നുള്ളത് പിന്നീടുള്ളതായ അനുഭവങ്ങളൊക്കെ നമുക്ക് കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായിട്ട് തീർന്നു. സമയം വളരെ പരിമിതമാകുന്നു എന്ന് എനിക്കറിയാം. കൂടുതലായിട്ട് പറയുവാനുണ്ടെങ്കിലും ദേവമാതാവിന്റെ സ്ഥാനം ഏറ്റവും പ്രധാനമാണ്. വിശുദ്ധ പദവിയിലേക്ക് നമ്മൾ ഏറ്റവും പ്രഥമമായ സ്ഥാനം നൽകുന്ന മാതാവിനാണ്. മറ്റൊന്നുമല്ല, കാനാവിലെ കല്യാണത്തിന്റെ അനുഭവമാണ് അതിന്റെ പ്രധാനമായ കാര്യം. കാനാവിലെ കല്യാണത്തിൽ യേശു തമ്പുരാനെയും ശിഷ്യന്മാരെയും മാതാവിനെയും ഒക്കെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ അവരൊക്കെയും അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും മാതാവ് അവിടുത്തെ കാര്യങ്ങളിലൊക്കെയും ശ്രദ്ധിച്ചു എന്നുള്ള അവിടെ ഒരു കുറവുണ്ടായപ്പോൾ, അവിടെ ഒരു വേദനയുണ്ടായപ്പോൾ, അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കണ്ടപ്പോൾ മാതാവോട് ഇടപെടുകയാണ്, ഹൃദയവേദനയോട് ഇടപെടുകയാണ്. ആ ഭരണക്കാരന്റെ വേദന, ആ ഭവനക്കാരന്റെ വേദന മാതാവിന്റെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭവനക്കാരന്റെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് മാതാവ് കർത്താവ് പറയുകയാണ്, മാതാവ് പറയുകയാണ്, യേശുദമ്പുരാനോട് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ മറ്റൊന്നുമല്ല, കർത്താവിന് അവിടെ പ്രവർത്തിക്കാൻ കഴിയും എന്ന് മാതാവിന് നിശ്ചയമായിട്ട് അറിയാം. കർത്താവിനോട് പ്രവർത്തിക്കാൻ അറിയാം കഴിയും എന്നുള്ളത് കൊണ്ട് മാതാവ് അവരെ ഇടപെടുകയാണ്. ഇവർക്ക് വേദനയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. തമ്പുരാൻ പറയുക, അതിനെന്നാ, എനിക്കെന്താ, നിനക്കെന്താ, നമ്മളെ രണ്ടുപേരെ ഇവിടെ വിളിച്ചു, നമുക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് പോയാൽ പോരെ എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചു. പക്ഷേ മാതാവ് അവളെ അറിയാം, ഞാനൊരു കാര്യം എന്റെ മകനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിരസിക്കുകയില്ല. അവരുടെ പോസിറ്റീവായ ഒരു അപ്രോച്ച് നമ്മുടെ അവിടെ മാതാവിനോട് കൊടുക്കുന്നില്ലെങ്കിൽ പോലും മാതാവിന് അതറിയാമായിരുന്നു, എന്റെ യാചനകളെ അവൻ നിരസിക്കുകയില്ല. അവൻ നേരെ ചെന്ന് കലവറക്കാരോട് പറയുകയാണ്, അവൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അപ്രകാരം ചെയ്യണം. അവൻ എന്തെങ്കിലും നിങ്ങൾ അവനോട് പറഞ്ഞ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അപ്രകാരം ചെയ്യണം. ഈ മാതാവ് നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമാണ്, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അപ്രകാരം ചെയ്യുക. അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും, അത്ഭുതങ്ങൾ നടക്കും, കുറവുകളെ ദൂരീകരിക്കും. അവിടെ അതുപോലെ സംഭവിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമാതാവിന്റെ സാന്നിധ്യം നമ്മുടെ വേദനകളെ അകറ്റും, നമ്മുടെ കുറവുകളെ ദൂരീകരിക്കും, നമ്മുടെ ആകുലതകളെ ഇല്ലാതെയാക്കും. ഏറ്റവും പ്രധാനം, നമ്മുടെ ചടങ്ങുകളില്, നമ്മുടെ ആഘോഷങ്ങളില്, നമ്മുടെ ജീവിതത്തില്, നമ്മുടെ സാഹചര്യങ്ങളില് വിശുദ്ധ ദൈവമാതാവിന്റെ സാന്നിധ്യം ക്ഷണിച്ചു വരുത്തുക എന്നുള്ളതാണ്. വിശുദ്ധന്മാരുടെ സാന്നിധ്യം ക്ഷണിച്ചു വരുത്തുക എന്നുള്ള, ഇന്നൊക്കെ നമ്മുടെ ആഘോഷങ്ങളിലും നമ്മുടെ ആർഭാടങ്ങളിലും ഒക്കെയും ലോകം മാത്രം മതി, വിശുദ്ധന്മാരോ ദൈവമാതാവോ ദൈവത്തിന്റെ സാന്നിധ്യമോ വേണ്ട, ദൈവത്തെ ഉൾക്കൊള്ളാതെയുള്ളതായ ആഘോഷങ്ങളും ആചരണങ്ങളും പെരുന്നാളുകളും പോലുമായിരുന്നു നമ്മൾ പലപ്പോഴും നടക്കുന്നത്. എന്നാൽ ദൈവ സാന്നിധ്യത്തെ, പരിശുദ്ധന്മാരുടെ സാന്നിധ്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ചടങ്ങുകളിലേക്ക്, നമ്മുടെ ഉത്സവങ്ങളിലേക്ക്, നമ്മുടെ ആഘോഷങ്ങളിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നെങ്കിൽ നിശ്ചയമായും അവിടെ ഒരു കുറവുണ്ടാകാതെ, അവിടെ ഒരു പരാജയം ഉണ്ടാകാതെ, അവിടെ ഒരു വേദനയുടെ അനുഭവം ഉണ്ടാകാതെ, അത് കരുതുകളുടെ കോണം ഇടപെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ ഓരോരോ ജീവിത അനുഭവങ്ങളിലും ആ വിശുദ്ധ ദൈവമാതാവിന്റെ, പരിശുദ്ധന്മാരുടെ ദൈവിക സാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാനുള്ള കോണവും ഈ പരിശുദ്ധ നോമ്പിന്റെ കാലഘട്ടം നമുക്ക് അനുഭവമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാവുന്നു. വിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥത നമുക്കൊക്കെയും കാവലും കോട്ടയുമായിട്ട് ഭവിക്കട്ടെ. സമയത്തിന്റെ പരിമിതി കാരണം ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഈ അവസരം നൽകിയ ബഹുമാനപ്പെട്ട രാജേഷത്തിനോടും സന്തോഷത്തിനോടും പരിശുദ്ധ അഭിയോധന തിരുമനസ്സിനോടും ഇടവിനോടുമുള്ളതായ പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ദൈവം നന്ദി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി ദൈവമാതാവിന്റെ പ്രാധാന്യത്തെ കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തിരുവച്ചൻ നിങ്ങൾക്ക് ചിന്തിപ്പിക്കുവാൻ തന്ന ആ ചിന്തകളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായി എന്ന് പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതോടൊപ്പം അതിനുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിലുള്ള മാതാവിന്റെ സ്വാധീനവും ജനമധ്യത്തിലുള്ള മാതാവിന്റെ പ്രാധാന്യവും ഒരേപോലെ സമന്വയിച്ചുകൊണ്ടാണ് അച്ഛനെ ഇപ്പോൾ നേരത്തെ ചിന്ത നമുക്ക് പറഞ്ഞു തന്നത്. കണാവിലെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട സംഭവവും അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബ ബന്ധങ്ങളിലെ ആളുകൾ ആരൊക്കെയാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അച്ഛന്റെ വാർത്തകളിൽ കൂടിയുണ്ട്. തന്റെ അടുക്കിലിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് ഇതാ എന്റെ മാതാവ് സഹോദരന്മാരും, ആ ഒരു ദൈവിക സ്നേഹത്തിന്റെ ആഴമായ സഹോദരി ബന്ധത്തിൽ ഞാനും നിങ്ങളും ആയി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. മാതാവ് ജീവിതത്തിൽ കൂടി കാണിച്ചു തന്നതും അത് തന്നെയാണെന്ന് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ ഓർപ്പെടുത്തിയുണ്ടായി. ഈ എക്സ്പോനോടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഇന്ന് നാളെയുമായിട്ട് തിരുനാൾ ആഘോഷിക്കുന്ന ആളുകളുടെ മനസ്സിലൊക്കെയും മാതാവിനോടുള്ള ആ ഭക്തിയും മാതാവിനോടുള്ള വിശ്വാസവും കൂടും കൂടുതൽ വളർന്നൊക്കെ ഉണമുള്ള ഒരു തലത്തിലാണ് പ്രിയപ്പെട്ട അച്ഛൻ. നല്ല ഒരു ചിന്ത നമുക്ക് മാതാവിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് കാണിച്ചു തന്നു. അതോടൊപ്പം തന്നെ ക്രൂസിന്റെ ചുവട്ടിൽ നിന്ന് പോലും മാതാവിനെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് വിസ്തരിക്കാമായിരുന്നു, തന്റെ കരങ്ങളിൽ ഒതുക്കുകയൊക്കെ ചെയ്യായിരുന്നു. അതൊന്നുമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അല്ലെങ്കിൽ ദൈവത്തിനൊന്നും സാധിക്കാത്തത് അമ്മയെ സൂക്ഷിക്കാനായിട്ട്. പക്ഷെ എന്നിട്ടും
അമ്മയോടുള്ള മക്കളുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്നുള്ള ഒരു ആഴമായ ബോധം നമ്മൾ ഉണർത്തപ്പെട്ടോണം. തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ഏൽപ്പിക്കുന്നതിൽ കൂടി ലോകം അമ്മയെ അറിയണം, അതുപോലെ തന്നെ മകൻ അമ്മയുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. ഈ രണ്ട് ചിന്തകളും പകരുന്ന രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുകയാണ്. നല്ലൊരു ചിന്തയാണ് പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് പകരുന്നതെന്ന് അച്ഛനുള്ള നന്ദി സ്നേഹം കടപ്പാടും ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അച്ഛന് പോകുന്ന അവസരങ്ങളിലൊക്കെയും പോകുന്നവരെയും അവസരമുള്ളപ്പോഴൊക്കെയും ഈ ശുശ്രൂഷയെ സംബന്ധിക്കുകയും ഇതുപോലെ നല്ല ചിന്തകൾ പകർന്നു ധന്യമാക്കണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അച്ഛന്റെ അമേരിക്കയിലെ താമസവും വിവിധ പള്ളികളിലുള്ള അച്ഛന്റെ ശുശ്രൂഷകളൊക്കെയും എല്ലാം ധന്യമായി തീരുവാനാക്കോണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. ഇപ്പോഴും പ്രത്യേകമായിട്ടുള്ള പേര് വായിക്കുന്നു. അതിനുശേഷം അച്ഛൻ തന്നെ പ്രാർത്ഥന നടത്തും. അതിന് മുമ്പ് അരമനയിൽ ഇരിക്കുന്ന വിശ്വാസികൾ ചേർന്ന് ഒരു ഗീതം ആലപിക്കും. ഇപ്പോഴും അരമനയിലുള്ള വിശ്വാസികൾ ചേർന്ന് മധ്യപ്രാർത്ഥനയ്ക്കുമ്പോൾ ഗീതം ആലപിക്കുന്നതാണ്.
സുവിശേഷ ഗീതങ്ങളിലെ മറഫ്രൈമിന്റെ ബഹുദിവസം ദിനം തോറും എല്ലാ ദിവസവും എല്ലാ ബുധനാഴ്ചയും നമ്മൾ പാടാറുള്ളതാണ്. അതിന് അന്യായത്തിൽ നിന്നെന്റെ കൈകൾ വിരമിച്ചിരട്ടെ എന്ന് തുടങ്ങുന്നതായ സാക്ഷ നമുക്ക് ഈ സമയത്ത് ചേർന്ന ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അന്യായത്തിൽ നിന്നെന്റെ കൈകൾ വിരമിച്ചിരട്ടെ,
ഇതാ
പ്രത്യേകമായിട്ട് മധ്യസ്ഥ പ്രവർത്തനയ്ക്ക് പേരുകൾ ഓർക്കാനുള്ളത്, നമ്മുടെ ദിനത്തിനും ഓർക്കാനുള്ള രാജ്യ വീണ്ടും ദൈവസേനയിൽ സമർപ്പിക്കുക. കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആലീസ് പ്രാപിച്ചു വരുന്നു. അതുപോലെ തന്നെ എലിസബത്ത് ഇന്നലെ ഒരു ടീമോ കഴിഞ്ഞ് ഇപ്പോഴ് ചികിത്സയിലിരിക്കുന്നു. അതോടൊപ്പം നമ്മൾ ഓർക്കാറുള്ള സെന്റ് തോമസിലെ ഡാനിയൽ എന്ന് പറയുന്ന മകനെ ഓർക്കാം. അതുപോലെ രൂപേനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഫൈസ് എന്ന് പറയുന്ന മകനെ ദൈവസന്നിധിയിൽ ഓർക്കാം. മോളി എന്ന് പറയുന്ന ഒരാളെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. കാര്യങ്ങളും
പ്രത്യേകിച്ച് രാജൻ എന്ന് പറയുന്ന ആളെ പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു, പ്രത്യേകിച്ച് ഓർക്കാം. അതോടൊപ്പം തന്നെ ജുവൽ എബ്രഹാം, 4 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ഐ സി യുവിൽ സുഖമില്ലാതെ കഴിയുന്നു. പ്രത്യേകിച്ച് ആ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
കരുണികനായ തമ്പുരാനെ, അനുഗ്രഹകരമായി നല്ല ദിവസത്തിലടയങ്ങളെ വീണ്ടും ചേർത്ത് വരുത്തിയതായ കൃപയ്ക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കൂടി വരവിൽ തമ്പുരാനെ തിരുസാന്നിധ്യം വന്ന് വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ കൂടി വരുന്ന വല്ല മധ്യത്തിൽ തമ്പുരാനെ തിരുസാന്നിധ്യമുണ്ട് എന്ന് അവൾ നല്ലിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് തിരുസാന്നിധ്യം അളിയങ്ങളിൽ അനുഭവിപ്പാൻ ഇടയാകത്തിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ ദിവസം അനുഗ്രഹകരമായി അളിയങ്ങളോട് ചേർന്ന് അളിയങ്ങളെ നടത്തുന്നതിനെ അവർ തന്നെ സ്തുതിക്കട്ടെ. കഴിഞ്ഞ നേരങ്ങളൊക്കെയും തമ്പുരാൻ ഞങ്ങളെ പരിപാലിച്ച കൃപകളെ അവർ തന്നെ സ്തുതിക്കുകയാകുന്നു. ദൈവികമായ നല്ല ദാനങ്ങളെയും നല്ല അനുഭവങ്ങളെയൊക്കെയും കർത്താവെ അവർ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പ്രതിപകാരം നൽകും. ഗച്ഛൂല പാനപാത്രം മറ്റു നാൾത്തോറും നിന്നെ വാഴ്ത്തുമെന്ന സങ്കീർത്തനക്കാരനെ പോലെ ദൈവബി അവർ നടത്തുന്ന വിധങ്ങളെയും വഴികളെയും ഒക്കെയും ഓർത്ത് നന്ദിയോട് നിങ്ങൾ സ്തുതിപ്പാൻ ബലഹീനരായ അടിയങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഈ ദേശത്ത് ഒരുമിച്ച് കൂടി ദൈവമേ നിന്നെ അറിയുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ എന്നും അവിടെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലും ഞങ്ങളെ വസിപ്പിക്കണമേ. ദൈവികമായ ശാന്തിയും സമാധാനവും ഞങ്ങൾ വന്ന് വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും പ്രത്യേകിച്ച് ഞങ്ങളായിരിക്കുന്ന ഈ ദേശത്തെയും ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ സമൂഹത്തെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ കരപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ സ്വന്തദേശമായിരിക്കുന്ന ഭാരതത്തെയും ഒക്കെ ദൈവമേ അവരുടെ കരങ്ങളിലേ കളിയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാകുന്നു. ദൈവികമായ അനുഗ്രഹകരമായ നടത്തിപ്പ് ബലഹീനരായ അടിയങ്ങൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഫലവിധമായ രോഗങ്ങളിൽ ഭാരങ്ങളിൽ പ്രയാസങ്ങളിൽ വ്യാകുലതകളിലായിരിക്കുന്ന ഞങ്ങളെ വളരെയേറെ പ്രിയപ്പെട്ടുള്ളു. പ്രത്യേകിച്ച് പേരുകളൊക്കെയും നമുക്ക് ഓർക്കാൻ പേരുകൾ നൽകി ഓർക്കുവാൻ തക്കുന്നു. ഞങ്ങളെ കടപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. ഞങ്ങളുടെ ഓർമ്മയിലും ഞങ്ങളുടെ പരിചയത്തിൽ സ്നേഹത്തിലും ഓർത്ത് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമേ അവരുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ നടത്തിപ്പ് കർത്താവ് ഇന്ന് മക്കൾക്ക് അനുഭവിപ്പാൻ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നോട് അപേക്ഷിക്കുന്നവരെ സൗജന്യമായി സൗഖ്യമാക്കുന്ന സ്വർഗീയ വൈദ്യനായ തമ്പുരാൻ ഞങ്ങളുടെ രോഗികളുടെ മേൽ നിലവിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തിരു സാന്നിധ്യത്തെ അനുഭവിപ്പാൻ അവർ ഇടയാക്കി തീർക്കണമേ. വൈദ്യന്മാർക്ക് അറിവിനെ കൊടുക്കുന്ന തമ്പുരാനാകുന്നു. ഔഷധങ്ങൾ ശക്തിയെ പ്രദാനം ചെയ്ത തമ്പുരാനാകുന്നു. ചികിത്സാ മാർഗങ്ങൾ ഇടപെട്ട് പ്രവർത്തിക്കുന്ന തമ്പുരാനാകുന്നു. അവർക്ക് ഇടപെടൽ തമ്പുരാനെ എന്റെ മക്കൾക്കൊക്കെ അനുഗ്രഹകരമായിട്ട് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്ന് ദാവീദിനെ പോലെ കർത്താവെ എന്നെ മുറുകെ പിടിപ്പാൻ, ഞങ്ങളുടെ പ്രതിസന്ധികളിലും പ്രതികൂലതകളും തളർന്നു പോകാതെ ജീവിപ്പാൻ സ്ത്രീകളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടത്തിന് മുമ്പാകെ ഞങ്ങൾക്ക് പൂർവ്വമായി സമർപ്പിപ്പാൻ ബലഹീനത അടികളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പലവിധമായ വ്യാകുലതകളിലായിരിക്കുന്ന ലക്ഷ്യങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ കർത്താവിന്റെ ആശ്വാസമുള്ള സാന്നിധ്യം അനുഗ്രഹകരമായിട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും അവരുടെ പഠനങ്ങളെ വീണ്ടും പഠന സാഹചര്യങ്ങളിലേക്ക് വീണ്ടും പ്രവേശിച്ചിരിക്കുകയാവുന്നല്ലോ. അവരുടെ പഠനങ്ങളൊക്കെ അനുഗ്രഹകരമാക്കി തീർക്കുവാൻ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ദൈവികമായ വെളിച്ചം അവർക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലുള്ള അറിവിൽ അവർ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ കർത്താവെ നിന്നെ അറിയുവാനും നിനക്കുള്ളവരായി വളരുവാനും നിനക്കായി ജീവിപ്പാനുള്ളതായ കൃപകൾ അവർ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ വെളിച്ചത്തോട് ചേർന്ന് നിൽക്കാൻ ആവശ്യമായ കൃപകൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ അവർക്ക് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാകുന്നു. ഞങ്ങളുടെ സഭാപിതാക്കന്മാരെ പ്രത്യേകകാലം ഓർക്കുന്നു. ഞങ്ങളുടെ ബാബാദിരിമേനിയെ ഓർക്കുന്നു. ഞങ്ങളുടെ നവീന തിരുമേനിമാരെ പ്രത്യേകകാലം ഞങ്ങളുടെ സഭ ഞങ്ങളുടെ ഭദ്രാസനത്തെ നയിക്കുന്ന ന്യായ ശ്രീകൃഷ്ണ തിരുമേനി ഞങ്ങളുടെ ആക്കന്മാരെയൊക്കെ പ്രത്യേകകാല കരങ്കരങ്ങൾ സമർപ്പിക്കുന്നു. അവർക്ക് ദൈവികമായ നടത്തിപ്പ് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് കർത്താവെ അവരെ ന്യായിക്കണമേ, ശക്തീകരിക്കണമേ, ഞങ്ങൾ വൈദികരെ അനുഗ്രഹിക്കണമേ, സുവിശേഷ വേലയ്ക്കായി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മക്കളെ ഒക്കെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ദേശത്തെ ഒന്ന് അനുഗ്രഹിക്കണമേ, ദൈവികമായ അനുഗ്രഹങ്ങളായി നടത്തിപ്പാൻ ഞങ്ങളെ നയിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ദേശമായിരിക്കുന്ന ഭാരതത്തെ അവളെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹകരമായ തമ്പുരാന്റെ തിരുസ്ഥാനത്തിൽ ഞങ്ങളൊക്കെയും വസിപ്പിക്കണമെങ്കിൽ ഞങ്ങൾ ദൂരസ്ഥരോടുകൂടി തമ്പുരാൻ സമീപത്തിനായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവെ, ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന ഒരു ആശ്വാസവും പാപപരിഹാരവും നൽകണമേ, സ്വർഗീയമായ സന്നിധിയിലുള്ള ആശ്വാസവും സമാധാനവും അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ കാർത്തിന് പാകം സമർപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിനക്കും എന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും, ആയിരിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ.
പറയുമ്പോൾ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്ര നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാവാസവും എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് പ്രാർത്ഥന കൂട്ടായ്മയുടെ മേലും വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവങ്ങളുടെ മേലും വചനം പറഞ്ഞ പ്രിയപ്പെട്ട ദാസിന്റെ മേലും, അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് രോഗസൗഖ്യത്തിന് വേണ്ടി നമ്മൾ പേരോർത്ത് പ്രാർത്ഥിച്ചവരെയും അതുപോലെ നമ്മുടെ മനസ്സിൽ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന ആളുകളെയും സംബന്ധിച്ച് എല്ലാവരോടും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ നല്ല ഒരു ചിന്ത പകർന്നു വന്ന പ്രിയപ്പെട്ട ദിനോടുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. സ്വർണ്ണം അതിന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ അരമനയിൽ ഉണ്ടായിരിക്കുന്ന സന്തോഷത്തിൽ മറ്റ് ആരെങ്കിലും വൈദികർ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അരമനയിൽ വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവകരങ്ങളിൽ പ്രത്യേകമായിട്ട് ഉറക്കുകയും മാതാവിന്റെ മധ്യസ്ഥയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയും എല്ലാവരുടെയും ആരോഗ്യത്തിനും സൗഖ്യത്തിനും ഒക്കെയായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും ഉറക്കുകയും അവരുടെ ആരോഗ്യത്തിനും സൗഖ്യത്തിനും ഒക്കെയായിട്ട് അവരെ ദൈവമുമ്പാകെ വീണ്ടും നമ്മുടെ മനസ്സിൽ ഉറക്കുക. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ, അതുപോലെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ചുമതലായിട്ട് റെക്കോർഡൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട മോഹൻ, എല്ലാവരോടുള്ള നന്ദി ഒരേ കൂടി അറിയിക്കുന്നു. ദൈവം ഏവരെയും വാഴ്ത്തി വിഗ്രഹിക്കുമാറാകട്ടെ.
താങ്ക് യു.
താങ്ക് യു.